ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അനിൽ ചന്ദ്രൻ. പ്രധാന വാർത്തകൾ. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ രണ്ടാം ഘട്ടത്തിൽ സംസ്ഥാനത്ത് മെച്ചപ്പെട്ട പോളിംഗ്. ഉച്ചയ്ക്ക് 12 40% പേർ വോട്ട് ചെയ്തു. മുൻ രാഷ്ട്രപതി പ്രണബ് മുഖർജിയുടെ ജന്മവാർഷിക ദിനത്തിൽ രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും സ്മരണാഞ്ജലി അർപ്പിച്ചു. കൊല്ലം മൈലക്കാട് നിർമ്മാണത്തിലിരുന്ന ദേശീയപാത തകർന്ന സംഭവത്തിൽ ദേശീയപാത അതോറിറ്റി കർശന നടപടിയെടുത്തു. 30th കേരള രാജ്യാന്തര ചലച്ചിത്രമേളയ്ക്ക് നാളെ തിരുവനന്തപുരത്ത് തിരിതെളിയും. ഇന്ത്യ ദക്ഷിണാഫ്രിക്ക 2020 ക്രിക്കറ്റ് പരമ്പരയിലെ രണ്ടാം മത്സരം വൈകിട്ട് ന്യൂ ചണ്ഡിഗഡിൽ. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ രണ്ടാം ഘട്ടത്തിൽ സംസ്ഥാനത്ത് മെച്ചപ്പെട്ട പോളിംഗ്. 12 40% പേർ പോളിംഗ് രേഖപ്പെടുത്തി. തൃശൂരിൽ 40% മുകളിലും പാലക്കാട്ട് 41.5% പോളിംഗ് ഉണ്ടായി. മലപ്പുറത്ത് 42.5%, കോഴിക്കോട്ട് 40.7%, വയനാട്ടിൽ 40.5% പോളിംഗ് ഉണ്ടായി. കണ്ണൂരിൽ 39.5% ഈ സമയത്ത് പോളിംഗ് ഉണ്ടായത്. കാസർകോട്ട് 39.3% പോളിംഗ് ഉണ്ടായി. തൃശൂർ മുതൽ കാസർകോട് വരെ 7 ജില്ലകളിലെ 604 തദ്ദേശ സ്ഥാപനങ്ങളിലാണ് രണ്ടാം ഘട്ടത്തിൽ ജനവിധി രേഖപ്പെടുത്തുന്നത്. ഈ ജില്ലകളിൽ 1,53,00,000 പേരും വോട്ടർമാരുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ രണ്ടാം ഘട്ടത്തിൽ തൃശൂർ മുതൽ കാസർകോട് വരെ 7 ജില്ലകളിൽ പോളിംഗ് പുരോഗമിക്കുകയാണ്. ആകാശവാണി പ്രതിനിധികളുടെ റിപ്പോർട്ട്. തൃശൂരിൽ നിന്ന് ഭരിത പ്രതാപ്.
ജില്ലയിൽ വളരെ സമാധാനപരമായി വോട്ടിംഗ് പുരോഗമിക്കുകയാണ്. രാവിലെ 7 മണി മുതൽ തന്നെ വോട്ടെടുപ്പ് ആരംഭിച്ചതാണ്. എല്ലായിടങ്ങളിലും വോട്ടർമാരുടെ നീണ്ട നിര തന്നെയാണ് നമുക്ക് ഓരോ പോളിംഗ് ബൂത്തുകളിലും കാണാൻ സാധിച്ചിരിക്കുന്നത്. വളരെ വിജയപ്രതീക്ഷയോടെയാണ് ഓരോ മുന്നണികളും ഇത്തവണത്തെ വിധിയെ കാത്തിരിക്കുന്നത്. ജില്ലയിൽ പലയിടങ്ങളിൽ വോട്ടിംഗ് മെഷീനിൽ തകരാർ രേഖപ്പെടുത്തിയിരുന്നു. അന്നമനട, കാടുകുറ്റി, വെണ്ണൂർ എന്നിവിടങ്ങളിലെല്ലാം വോട്ടിംഗ് മെഷീനിൽ തകരാർ സംഭവിച്ചതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. എന്നാൽ കുറച്ചു സമയത്തിനകം തന്നെ അത് പരിഹരിച്ച് വോട്ടിംഗ് പുനരാരംഭിക്കുകയാണ് ഉണ്ടായത്.
പാലക്കാട്ട് നിന്ന് ഫൈസൽ അലിപുത്ത്.
ജില്ലയിൽ പോളിംഗ് ശതമാനം 40%. രാവിലെ പോളിംഗ് ആരംഭിച്ച് ആദ്യ 2 മണിക്കൂറുകളിൽ ബൂത്തുകളിൽ സാമാന്യം ഭേദപ്പെട്ട തിരക്കാണ് അനുഭവപ്പെട്ടിരുന്നത്. ക്രമേണ പോളിംഗ് മന്ദഗതിയിലായെങ്കിലും ഇപ്പോൾ വീണ്ടും പോളിംഗ് ബൂത്തുകളിൽ തിരക്ക് അനുഭവപ്പെട്ടു തുടങ്ങിയിട്ടുണ്ട്. ജില്ലയിലെ 88 പഞ്ചായത്തുകളിലും 7 നഗരസഭകളിലുമായാണ് പോളിംഗ് പുരോഗമിക്കുന്നത്. ഇതുവരെ ജില്ലയിൽ നിന്ന് കാര്യമായ ക്രമസമാധാന പ്രശ്നങ്ങളോ പോളിംഗ് തടസ്സങ്ങളോ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. മന്ത്രി MB രാജേഷ് ചളവറ കൈലിയാട് KVUP സ്കൂളിൽ വോട്ട് രേഖപ്പെടുത്തി.
മലപ്പുറത്തുനിന്ന് സുരേഷ് ബാബു.
സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ വോട്ടർമാരും തദ്ദേശ സ്ഥാപനങ്ങളും സ്ഥാനാർത്ഥികളുമൊക്കെയുള്ള മലപ്പുറം ജില്ലയിൽ വോട്ടെടുപ്പ് മികച്ച രീതിയിൽ മുന്നേറുകയാണ്. രാഷ്ട്രീയ പാർട്ടികളും മുന്നണികളും സ്ഥാനാർത്ഥികളും നടത്തിയ ശക്തമായ പ്രചാരണ പ്രവർത്തനങ്ങളുടെ പ്രതിഫലനം ബൂത്തുകളിൽ പ്രകടമാകുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ആകെയുള്ള 12 മുനിസിപ്പാലിറ്റികളിലും മികച്ച പോളിംഗ് റിപ്പോർട്ട് ചെയ്യുന്നു. മഞ്ചേരി, വളാഞ്ചേരി മുനിസിപ്പാലിറ്റികളിലാണ് കൂടുതൽ. ഒടുവിൽ ലഭിക്കുന്ന കണക്കനുസരിച്ച് മഞ്ചേരിയിലും വളാഞ്ചേരിയിലും 50%+ പേർ വോട്ട് ചെയ്തു. മറ്റു 10 ഇടങ്ങളിൽ 40%+ പേരും ബൂത്തിലെത്തിക്കഴിഞ്ഞു.
കോഴിക്കോട് നിന്ന് നസീർ ബാബു.
കോഴിക്കോട് ജില്ലയിൽ തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള വോട്ടെടുപ്പ് സമാധാനപരമായി പുരോഗമിക്കുകയാണ്. രാവിലെ തന്നെ പോളിംഗ് സ്റ്റേഷനിൽ സ്ത്രീകളുടെ നീണ്ടനിര പ്രകടനമായി. ചിലയിടങ്ങളിൽ സാങ്കേതിക തകരാർ കാരണം വോട്ടിംഗ് തടസ്സപ്പെടുമെങ്കിലും അത് പിന്നീട് പുനഃസ്ഥാപിച്ചു. സ്ഥാനാർത്ഥികളും നേതാക്കളും ജനപ്രതിനിധികളും ഉൾപ്പെടെ രാവിലെ തന്നെ വോട്ട് രേഖപ്പെടുത്താനെത്തി. മുൻ ഗോവ ഗവർണർ PS ശ്രീധരൻപിള്ള, മന്ത്രി TA മുഹമ്മദ് റിയാസ്, MK രാഘവൻ MP, MK മുനീർ MLA, കൈതപ്രം ദാമോദരൻ നമ്പൂതിരി, സംവിധായകൻ ജോയി മാത്യു തുടങ്ങിയവർ നഗരത്തിലെ വിവിധ ഇടങ്ങളിൽ വോട്ട് രേഖപ്പെടുത്തി. ജില്ലയിൽ ഗ്രാമപ്രദേശങ്ങളിലും മികച്ച പോളിംഗ് ആണ് രേഖപ്പെടുത്തിയത്.
വയനാട്ടിൽ നിന്ന് അരുൺ വിൻസെന്റ്.
വയനാട്ടിൽ പോളിംഗ് പുരോഗമിക്കുകയാണ്. പോളിംഗ് ആരംഭിച്ച് 5.5 മണിക്കൂർ പിന്നിടുമ്പോൾ 38% പോളിംഗ് ആണ് ഇപ്പോൾ വയനാട്ടിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. 823 പോളിംഗ് ബൂത്തുകളാണ് ജില്ലയിൽ സജ്ജീകരിച്ചിട്ടുള്ളത്. രാവിലെ മുതൽ മന്ദഗതിയിലായിരുന്നെങ്കിൽ 10 മണിയോടെ പോളിംഗ് ഗണ്യമായി ഉയരുകയായിരുന്നു. തോട്ടമേഖലയിലൊക്കെ രാവിലെ തന്നെ നീണ്ട നിരയാണ് കാണാൻ കഴിഞ്ഞത്. ഗോത്രമേഖലയിലും നീണ്ട നിര കാണാൻ കഴിഞ്ഞു. തിരുനെല്ലി, നെന്മേനി ഉൾപ്പെടെയുള്ള ഗോത്രമേഖലയിൽ വലിയ തിരക്കാണ് രാവിലെ മുതൽ തന്നെ അനുഭവപ്പെട്ടത്. ദുരന്തമുണ്ടായ ചൂരമല മുണ്ടക്കൈ പ്രദേശത്തെ ആളുകളെ വോട്ട് ചെയ്യാനെത്തിക്കാനായി വോട്ടുവണ്ടി ഏർപ്പെടുത്തിയിരുന്നു. KSRTC ബസ്സിലാണ് ഇതിനായി സൌകര്യം ഒരുക്കിയിരിക്കുന്നത്. 1200+ വോട്ടർമാരാണ് ചൂരൽമല മുണ്ടക്കൈ പ്രദേശങ്ങളിൽ ഉള്ളത്. 64 പ്രശ്നബാധിത ബൂത്തുകളാണ് ജില്ലയിലുള്ളത്.
കണ്ണൂരിൽ നിന്ന് KO ശശിധരൻ.
മുഖ്യമന്ത്രി പിണറായി വിജയൻ പിണറായി എടക്കടവ് ചേരിക്കൽ ജൂനിയർ ബേസിക് സ്കൂളിലെ ബൂത്തിലും KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് പായം താന്തോട് സെന്റ് ജോൺസ് ഇംഗ്ലീഷ് മീഡിയം ഹൈസ്കൂളിലെ ബൂത്തിലും വോട്ട് ചെയ്തു. BJP ദേശീയ ഉപാധ്യക്ഷൻ AP അബ്ദുള്ളക്കുട്ടി കണ്ണൂർ കോർപ്പറേഷനിലെ പള്ളിക്കുന്ന് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ബൂത്തിലാണ് വോട്ട് ചെയ്തത്. നിയമസഭാ സ്പീക്കർ എൻ ഷംസീർ തലശ്ശേരി നഗരസഭയിലെ പുന്നോൽ എയ്ഡഡ് LP സ്കൂളിലെ ബൂത്തിലും വോട്ട് രേഖപ്പെടുത്തി. മന്ത്രി AK ശശീന്ദ്രൻ കണ്ണൂർ ചൊവ്വ ധർമ്മസമാജം UP സ്കൂളിലും മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി കടന്നപ്പള്ളി പാണപ്പുഴ പഞ്ചായത്തിലെ ചെറുവിച്ചേരി ഗവൺമെന്റ് LP സ്കൂളിലെ ബൂത്തിലും വോട്ട് ചെയ്തു. K സുധാകരൻ MP എടക്കാട് ആലിങ്കൽ അങ്കണവാടിയിലെ ബൂത്തിലും വോട്ട് ചെയ്തു. BJP ദേശീയ നിർവാഹക സമിതി അംഗം PK കൃഷ്ണദാസ് തലശ്ശേരി മുബാറക് സ്കൂളിലാണ് വോട്ട് രേഖപ്പെടുത്തിയത്. കഥാകൃത്ത് TP പത്മനാഭൻ കണ്ണൂർ പൊടിക്കുണ്ട് രാമതരു വോയ്സ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ ബൂത്തിൽ വോട്ട് രേഖപ്പെടുത്തി.
കാസർകോട് ജില്ലയിൽ രാവിലെ 7 മണിക്ക് തുടങ്ങിയ പോളിംഗ് സമാധാനപരമായി തുടരുകയാണ്. ഇതുവരെ 33.76% പോളിംഗ് ജില്ലയിൽ രേഖപ്പെടുത്തി. ജില്ലയിൽ 12 ഇടങ്ങളിൽ രാവിലെ തന്നെ വോട്ടിംഗ് മെഷീൻ പണിമുടക്കിയതിനെ തുടർന്ന് വോട്ടിംഗിന് കാലതാമസം നേരിട്ടു. അതിൽ 8 മെഷീനുകൾ തകരാറുകൾ പരിഹരിച്ചിട്ടുണ്ട്. ജില്ലയിൽ 12 മണിവരെയുള്ള കണക്ക് പ്രകാരം 375,450 പേർ വോട്ട് രേഖപ്പെടുത്തി. അതിൽ 181,928 പുരുഷ വോട്ടർമാരും 193,521 സ്ത്രീ വോട്ടർമാരും വോട്ട് രേഖപ്പെടുത്തി.
BJP മുൻ സംസ്ഥാന പ്രസിഡന്റ് K സുരേന്ദ്രൻ കോഴിക്കോട് അത്തോളി മുടക്കല്ലൂർ AUP സ്കൂളിൽ വോട്ട് ചെയ്തു. ഡോക്ടർ MK മുനീർ കോഴിക്കോട് സെന്റ് മൈക്കിൾസ് സ്കൂളിലും വോട്ട് രേഖപ്പെടുത്തി. LDF കൺവീനർ TP രാമകൃഷ്ണൻ നൊച്ചാട് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് വോട്ട് രേഖപ്പെടുത്തിയത്. മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സയ്യിദ് സാദിഖലി തങ്ങളും PK കുഞ്ഞാലിക്കുട്ടിയും മലപ്പുറത്ത് വോട്ട് ചെയ്തു. കോൺഗ്രസ് MP രാജ്മോഹൻ ഉണ്ണിത്താൻ കാഞ്ഞങ്ങാട് സൌത്ത് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെത്തിയാണ് വോട്ട് ചെയ്തത്. വരുന്ന December 20 കാലാവധി പൂർത്തിയാകാത്ത തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് തെരഞ്ഞെടുക്കുന്ന അംഗങ്ങളുടെ സത്യപ്രതിജ്ഞ കാലാവധിക്കനുസൃതമായി ഈ മാസം 22 മുതൽ February 1 വരെയായിരിക്കും നടത്തുകയെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. മറ്റിടങ്ങളിൽ December 21 സത്യപ്രതിജ്ഞാ ചടങ്ങ്. കണ്ണൂർ പാപ്പനിശ്ശേരി പഞ്ചായത്തിലെ 18 വാർഡിൽ വോട്ടിംഗ് യന്ത്രത്തിന് തകരാറുണ്ടായി. പുതിയ യന്ത്രം എത്തിച്ചെങ്കിലും ഈ യന്ത്രത്തിലും തകരാറുണ്ടായതിനെ തുടർന്ന് പോളിംഗ് വൈകി. കുഞ്ഞിമംഗലം ഗവൺമെന്റ് മാപ്പിള LP സ്കൂളിലെ ബൂത്ത് നമ്പർ 1 വോട്ടിംഗ് യന്ത്രം തകരാറിലായതിനാൽ 1.5 മണിക്കൂറോളം വോട്ടെടുപ്പ് തടസ്സപ്പെട്ടു. കോഴിക്കോട് ജില്ലയിൽ കൊടിയത്തൂർ തിരുവമ്പാടി കാരശ്ശേരി എന്നിവിടങ്ങളിലും സാങ്കേതിക തകരാറിനെ തുടർന്ന് വോട്ടിംഗ് മന്ദഗതിയിലായി. തകരാർ പരിഹരിച്ച് വോട്ടിംഗ് പുനരാരംഭിച്ചു. കണ്ണൂർ മൊറാഴ സൌത്ത് LP സ്കൂളിൽ വോട്ട് ചെയ്യാനെത്തിയ യുവാവ് കുഴഞ്ഞുവീണ് മരിച്ചു. മൊറാഴ സ്വദേശി KP സുധീഷാണ് മരിച്ചത്. മൃതദേഹം പരിയാരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. 13-ാമത് രാഷ്ട്രപതിയായിരുന്ന പ്രണബ് മുഖർജിയുടെ ജന്മവാർഷിക ദിനത്തിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ആഭ്യന്തരമന്ത്രി അമിത്ഷാ തുടങ്ങിയവർ സ്മരണാഞ്ജലി അർപ്പിച്ചു. 10 ആണ്ടുകളുടെ പൊതുജീവിതത്തിൽ അചഞ്ചല സമർപ്പണത്തോടെ പ്രണബ് മുഖർജി രാജ്യത്തെ സേവിച്ചുവെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. പ്രണബ് മുഖർജിയുടെ ബുദ്ധിശക്തിയും ചിന്തയിലെ വ്യക്തതയും രാജ്യത്തിന്റെ ജനാധിപത്യത്തെ ഓരോ ഘട്ടത്തിലും സമ്പന്നമാക്കിയെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. പ്രണബിന്റെ ജീവിതവും പ്രവർത്തനങ്ങളും രാജ്യത്തിന്റെ ജനാധിപത്യ യാത്രയ്ക്ക് പ്രചോദനം നൽകുന്നത് തുടരുമെന്ന് അമിത്ഷാ പറഞ്ഞു. കവിയും രാജ്യസ്നേഹിയുമായ സുബ്രഹ്മണ്യ ഭാരതിയുടെ ജന്മവാർഷികത്തിൽ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആദരമർപ്പിച്ചു. കവിതകളിലൂടെ തലമുറകളെ സമത്വത്തിന്റെയും മാനുഷികതയുടെയും രാജ്യസ്നേഹത്തിന്റെയും വഴിയിലേക്ക് നയിച്ച പ്രബോധകനായിരുന്നു സുബ്രഹ്മണ്യ ഭാരതിയെന്ന് ഉപരാഷ്ട്രപതി സാമൂഹ്യമാധ്യമത്തിൽ കുറിച്ചു. എണ്ണമറ്റ ജനങ്ങളിൽ ധീരതയുടെയും ശക്തിയുടെയും അഗ്നി പകർന്ന ചിന്താധാരയായിരുന്നു സുബ്രഹ്മണ്യ ഭാരതിയുടെ കവിതകളെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അനുസ്മരണക്കുറിപ്പിൽ പറഞ്ഞു. തെരഞ്ഞെടുപ്പ് കമ്മീഷനെപ്പറ്റിയും തെരഞ്ഞെടുപ്പ് പരിഷ്കരണത്തെപ്പറ്റിയും ലോക്സഭയിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷാ നൽകിയ മറുപടി പ്രശംസനീയമാണെന്ന് കേന്ദ്രമന്ത്രി അർജുൻ റാം മെഘ്വാൾ വിലയിരുത്തി. പരിഷ്കരണ നടപടികളെക്കുറിച്ച് പ്രതിപക്ഷം പരത്തുന്ന തെറ്റായ പ്രചാരണങ്ങൾക്ക് ആഭ്യന്തരമന്ത്രി തക്ക മറുപടി നൽകിയതായി BJP MP അഭിപ്രായപ്പെട്ടു. പുതിയ തൊഴിൽ നിയമപ്രകാരം ഫാക്ടറി ഉടമകൾ തൊഴിലാളികളെ 12 മണിക്കൂർ ജോലി ചെയ്യാൻ നിർബന്ധിക്കുമെന്ന് പ്രചരിപ്പിക്കുന്ന സാമൂഹ്യമാധ്യമ വീഡിയോ വ്യാജമാണെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ അറിയിച്ചു. പുതിയ തൊഴിൽ നിയമമനുസരിച്ച് തൊഴിലാളികളുടെ ഓവർടൈം ജോലിക്ക് ഇരട്ടി വേതനം നൽകണമെന്നും ഓവർടൈമിന് തൊഴിലാളിയുടെ സമ്മതം നിർബന്ധമാണെന്നും PIB വസ്തുതാന്വേഷണ യൂണിറ്റ് വ്യക്തമാക്കി. കൊല്ലം മൈലക്കാട് നിർമ്മാണത്തിലിരുന്ന ദേശീയപാത തകർന്ന സംഭവത്തിൽ ദേശീയപാത അതോറിറ്റി കർശന നടപടിയെടുത്തു. ശിവാലയ നിർമ്മാണ കമ്പനിയെയും സ്വതന്ത്ര എഞ്ചിനീയർ സത്ര JV അതോറിറ്റി സസ്പെൻഡ് ചെയ്തു. 2 സ്ഥാപനങ്ങൾക്കും കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയ അതോറിറ്റി പിഴയും ചുമത്തിയിട്ടുണ്ട്. NH 66 മണ്ണ് പരിശോധനയ്ക്ക് ജിയോ ടെക്നിക്കൽ ഏജൻസികളെയും ദേശീയപാത അതോറിറ്റി നിയോഗിച്ചു. ദേശീയപാതയുടെ സുരക്ഷയും ഗുണനിലവാരവും അടിസ്ഥാന സൌകര്യവും വർദ്ധിപ്പിക്കുന്നതിലെ പ്രതിബദ്ധത അതോറിറ്റി ആവർത്തിച്ചു. ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാലകളിലെ വൈസ് ചാൻസലർമാരുടെ പേരുകൾ നിർദ്ദേശിക്കാൻ ജസ്റ്റിസ് സുധാൻഷു ശുക്ല സമിതിക്ക് സുപ്രീംകോടതി നിർദ്ദേശം നൽകി. അടുത്ത ബുധനാഴ്ചയ്ക്കകം മുദ്രവെച്ച കവറിൽ സുപ്രീംകോടതിക്ക് പേരുകൾ സമർപ്പിക്കാനാണ് നിർദ്ദേശം. ഈ മാസം 18 കോടതി വീണ്ടും കേസ് പരിഗണിക്കും. ഗവർണറും സംസ്ഥാന ഗവൺമെന്റും തമ്മിൽ നിയമനകാര്യത്തിൽ സമവായത്തിലെത്താൻ കഴിയാത്തതിനെ തുടർന്നാണ് സുപ്രീംകോടതി നിർദ്ദേശം. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. 30-ാമത് കേരള രാജ്യാന്തര ചലച്ചിത്രമേളയ്ക്ക് നാളെ തിരുവനന്തപുരത്ത് തിരിതെളിയും. നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ വൈകിട്ട് 6 ഉദ്ഘാടന ചടങ്ങ്. മീഡിയ സെന്റർ വൈകിട്ട് 3 മുൻ ചീഫ് സെക്രട്ടറി ഡോക്ടർ കെ ജയകുമാർ ഉദ്ഘാടനം ചെയ്യും. ഈ മാസം 19 വരെ മേളയിൽ 26 വിഭാഗങ്ങളിലായി 82 രാജ്യങ്ങളിലെ 206 ചിത്രങ്ങൾ പ്രദർശിപ്പിക്കും. ആൻമേരി ജാസിർ സംവിധാനം ചെയ്ത പലസ്തീൻ 36 ആണ് മേളയിലെ ഉദ്ഘാടന ചിത്രം. സ്പിരിറ്റ് ഓഫ് സിനിമ അവാർഡ് കനേഡിയൻ ചലച്ചിത്രകാരി കെല്ലി ഫെഫ് മാർഷലിന് സമ്മാനിക്കും. ചലച്ചിത്രമേളയുടെ ഡെലിഗേറ്റ് പാസ് വിതരണം ആരംഭിച്ചു. ടാഗോർ തിയേറ്ററിൽ സാംസ്കാരിക വകുപ്പ് ഡയറക്ടർ ദിവ്യ എസ് അയ്യർ ചലച്ചിത്രതാരം ലിജോ മോൾ ജോസിന് ഡെലിഗേറ്റ് കിറ്റ് നൽകി വിതരണം ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യ ദക്ഷിണാഫ്രിക്ക 2020 ക്രിക്കറ്റ് പരമ്പരയിലെ 2 മത്സരം ഇന്ന് വൈകിട്ട് 7 ന്യൂ ചണ്ഡിഗഡിലെ മുലൻപൂർ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലാണ് മത്സരം. സൂര്യകുമാർ യാദവ് നേതൃത്വം നൽകുന്ന ടീം ഇന്ത്യ 5 മത്സര പരമ്പരയിൽ 1 ജയിച്ച് മുന്നിട്ട് നിൽക്കുകയാണ്. സൂപ്പർ ലീഗ് കേരള സീസൺ 2 സെമിഫൈനൽ മത്സരങ്ങൾ പുനഃക്രമീകരിച്ചു. ആദ്യ സെമി ഈ മാസം 14 കോഴിക്കോട് EMS സ്റ്റേഡിയത്തിലായിരിക്കും. വൈകിട്ട് 7 കാലിക്കറ്റ് FC കണ്ണൂർ വാരിയേഴ്സിനെ നേരിടും. 2 സെമി December 15 തൃശൂർ കോർപ്പറേഷൻ സ്റ്റേഡിയത്തിൽ തൃശൂർ മാജിക് FC മലപ്പുറം FCയെ വൈകിട്ട് 7 നേരിടും. ഫൈനൽ മത്സരത്തിന്റെ തീയതി പിന്നീട് അറിയിക്കും. ഇന്ത്യൻ കൾച്ചറൽ കോൺഗ്രസിന് ഈ മാസം 20 കൊച്ചിയിൽ തുടക്കമാകും. 3 ദിവസത്തെ സാംസ്കാരിക കോൺഗ്രസിൽ വിവിധ സംസ്ഥാനങ്ങളിലെ കലാ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ പങ്കെടുക്കും. മുഖ്യമന്ത്രി പിണറായി വിജയൻ സാംസ്കാരികോത്സവം ഉദ്ഘാടനം ചെയ്യും. തിരുവനന്തപുരത്ത് കൾച്ചറൽ കോൺഗ്രസ് ലോഗോ ഡോക്ടർ എം ലീലാവതി പ്രകാശനം ചെയ്തു. നാടകപ്രവർത്തക നിലമ്പൂർ ആയിഷ മുഖ്യാതിഥിയായിരുന്നു. മലയാള നാടകവേദിക്ക് നൽകിയ സമഗ്ര സംഭാവനകൾ മുൻനിർത്തി വഞ്ചിയൂർ ശ്രീജിത് തിരുനാൾ ഗ്രന്ഥശാലയുടെ വായനശാല കേശവപിള്ള അവാർഡിന് പ്രൊഫസർ അലിയാർ അർഹനായി. 15,000 രൂപയും ശില്പവും അടങ്ങുന്ന അവാർഡ് വൈകിട്ട് തൈക്കാട് ഭാരത് ഭവനിൽ ചലച്ചിത്ര സംവിധായകൻ അടൂർ ഗോപാലകൃഷ്ണൻ പ്രൊഫസർ അലിയാർക്ക് സമ്മാനിക്കും. ഈ വർഷത്തെ ഇടശ്ശേരി പുരസ്കാരം ഗിരീഷ് കളത്തിലിന്റെ ഒച്ചയും കാഴ്ചയും ഡോക്ടർ ചന്ദ്രഹാസന്റെ റിയലി സോറി ഇതൊരു ഷേക്സ്പിയർ നാടകമല്ല എന്നീ കൃതികൾ അർഹമായി. ഇടശ്ശേരി സ്മാരക സമിതിയും മഹാകവി ഇടശ്ശേരി സ്മാരക ട്രസ്റ്റും ചേർന്ന് ഏർപ്പെടുത്തിയ പുരസ്കാരം ഈ മാസം അവസാനം പൊന്നാനിയിൽ സമ്മാനിക്കും. ശബരിമല മണ്ഡലപൂജ തലേന്നും പൂജാനാളിലും ദർശനത്തിന് വെർച്വൽ ക്യൂ ബുക്കിംഗ് വൈകിട്ട് 5 ആരംഭിക്കും. December 26 30,000 പേർക്കും മണ്ഡലപൂജാ ദിവസം 35,000 പേർക്കും വെർച്വൽ ക്യൂ വഴി ദർശനത്തിന് അവസരമുണ്ടാകും. 2 ദിവസവും സ്പോട്ട് ബുക്കിംഗിലൂടെ 5,000 പേർക്ക് വീതം ദർശനാവസരം ലഭിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ 2 ഘട്ടത്തിൽ സംസ്ഥാനത്ത് മെച്ചപ്പെട്ട പോളിംഗ്. ഉച്ചയ്ക്ക് 12 40% പേർ വോട്ട് ചെയ്തു. മുൻ രാഷ്ട്രപതി പ്രണബ് മുഖർജിയുടെ ജന്മവാർഷിക ദിനത്തിൽ രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും സ്മരണാഞ്ജലി അർപ്പിച്ചു. കൊല്ലം മൈലക്കാട് നിർമ്മാണത്തിലിരുന്ന ദേശീയപാത തകർന്ന സംഭവത്തിൽ ദേശീയപാത അതോറിറ്റി കർശന നടപടിയെടുത്തു. 30-ാമത് കേരള രാജ്യാന്തര ചലച്ചിത്രമേളയ്ക്ക് നാളെ തിരുവനന്തപുരത്ത് തിരിതെളിയും. ഇന്ത്യ ദക്ഷിണാഫ്രിക്ക 2020 ക്രിക്കറ്റ് പരമ്പരയിലെ 2 മത്സരം വൈകിട്ട് ന്യൂ ചണ്ഡിഗഡിൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു.